السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم زيننا بزينة الإيمان، واجعلنا هداة مهتدين. اللهم آت نفوسنا تقواها، وزكيها أنت خير من زكاها، أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها. سهودر قال الأربعون النووية ين إمام نووي كتاب ربهم إمام بن رجب الحنبلي رحمه الله دهم كوتي شرطة نب صلى الله عليه وسلم يود يتر حديث قال أنا دمت بدي شوير نده أدل أوسانة حديث يرند كتاب كوتيال അൻപതാമത്തെ ഹദീസാണ് ഇന്ന് ഇൻഷാഅല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുൽ ഫഖാല യാ റസൂലല്ലാഹ് ഇന്ന ശറായിഉൽ ഇസ്ലാം ഖദ് കസറത അലൈഹി. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന ശറായിഉൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, ഖദ് കസറത അലൈഹി, അതെനിക്ക് ധാരാളമുള്ളതായി തോന്നുകയാണ്, അതെനിക്ക് അധികമുള്ളതായി തോന്നുകയാണ്. അതുകൊണ്ട് فباب نتمسك به جامع ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു വിഷയം എനിക്ക് പറഞ്ഞു തന്നാലും. قال അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يزال لسانك رطبا من ذكر الله, നിന്റെ നാവ് അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള വേറെയും കിതാബുകളിലുള്ള ഒരു ഹദീസാണ്. അബ്ദുല്ലാഹ് ഇബിൻ ബുസ്ർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുകയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. അതൊരു അറബിയായിരുന്നു എന്ന് ചില റിവായത്തുകളിൽ കാണാം, ഒരു ഗ്രാമീണനായ അറബിയായിരുന്നു. എന്നിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്? ഇന്ന ശറായിഉൽ ഇസ്ലാം ഖദ് കസറത അലൈഹി, അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാമിലെ നിയമങ്ങൾ, വിധിവിലക്കുകൾ ഇതെല്ലാം ഒരുപാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എനിക്ക് എന്റെ കഴിവിനപ്പുറത്തുണ്ട് എന്നതുപോലെ. അതുകൊണ്ട് ഇതെല്ലാം കൂടി, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കാര്യം മറ്റ് ചില റിവായത്തുകളിൽ കാണാം, ഇതെല്ലാം എനിക്ക് എളുപ്പമാകുന്ന ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അതെല്ലാം എനിക്ക് എളുപ്പമാകുന്ന ഒരു കാര്യം പഠിപ്പിച്ചു തന്നാലും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട്, അവന്റെ ദിക്ർ കൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ നിന്റെ നാവ്. ഈ ഹദീസ് കൊണ്ടാണ്, ഈ മഹത്തായ ഹദീസ് കൊണ്ടാണ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബ് പൂർത്തിയാക്കിയത്. നമ്മൾ പറഞ്ഞു, ഇമാം നവവി ഉദ്ധരിച്ച 42 ഹദീസുകളും കൂടെ 8 ഹദീസുകളും ഇമാം ഇബ്നു റജബ് വിശദീകരിച്ചിട്ടാണ് പ്രസിദ്ധമായ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്നുപേരുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. എന്റെ കയ്യിലുള്ള ഈ കിതാബ് അദ്ദേഹം എഴുതിയത്. വളരെ മഹത്തായ ഒരു കിതാബാണത്. ഈ ഹദീസുകളുടെ വിശദീകരണമായി ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് ഫായിദ അത് ഉൾക്കൊണ്ട ഒരു കിതാബാണിത്. അൽഹംദുലില്ലാ, അതിന്റെ അത് മുഴുവനല്ലെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ഒരുപിടി ഗുണപാഠങ്ങളും ദീനി വിജ്ഞാനങ്ങളും നമ്മൾ ഇതുവരെ അൽഹംദുലില്ലാ പഠിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിച്ചതും പറഞ്ഞതും കേട്ടതുമെല്ലാം ജീവിതത്തിൽ ഉപകാരപ്പെടാൻ, ഈ ലോകത്തും പരലോകത്തും നമ്മുടെ സൗഭാഗ്യത്തിന് കാരണമാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഹദീസാണ് ഇതിലെ അവസാനത്തെ ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നാവ് അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ എന്ന് ഉപദേശിക്കുകയുണ്ടായി. അല്ലാഹു അലം ഇബ്നു റജബ് റഹിമഹുല്ലാ ഈ ഹദീസ് അവസാനം കൊടുത്തതിൽ ഇങ്ങനെ ഉദ്ദേശിച്ചതുപോലെയുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും വിജ്ഞാനം ഈ തൊട്ടുമുമ്പുള്ള ഹദീസുകളിൽ അതിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് പഠിക്കുകയുണ്ടായി. എന്നാൽ ഇതെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഓരോ മുസ്ലിമും അങ്ങനെ ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ സാധിക്കുകയില്ല. അള്ളാഹു സഹായിച്ചാലല്ലാതെ, അള്ളാഹു നൽകുന്ന മഹത്തായ ഭാഗ്യമുണ്ടെങ്കിലല്ലാതെ അതിന് സാധ്യമല്ല. അതിന് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക, ദിക്ർ ചെയ്യുക എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളം ദിക്ർ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചു. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബഹൂഹു ബുക്രതൻ വഅസീല. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വസിച്ചവരെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. വസബ്ബഹൂഹു ബുക്രതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവനെ തസ്ബീഹ് ചെയ്യുക, അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. സുബ്ഹാനല്ലാഹ് എന്ന വാക്കും അതുപോലെ അതിന് സമാനമായ വാക്കുകളും കൊണ്ട് നിങ്ങൾ അവനെ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നതാണ് വിജയത്തിനുള്ള വഴി. വസ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. മുനാഫിഖുകളെ കുറിച്ച് കപട വിശ്വാസികളുടെ സ്വഭാവമായി അല്ലാഹു പറഞ്ഞത് وَلَا يَذْكُرُونَ اللَّهَ إِلَّا قَلِيلًا إِنَّ الْمُنَافِقِينَ إِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى يُرَاءُونَ النَّاسَ وَلَا يَذْكُرُونَ اللَّهَ إِلَّا قَلِيلًا. മുനാഫിഖുകൾ നിസ്കരിക്കാൻ നിന്നാൽ അവർ നിൽക്കുന്നത് കുസാല, മടിയന്മാരായിക്കൊണ്ടാണ്. يُرَاءُونَ النَّاسَ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നിസ്കരിക്കുന്നത്. وَلَا يَذْكُرُونَ اللَّهَ إِلَّا قَلِيلًا, കുറച്ചല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കുകയില്ല, അള്ളാഹുവിനെ അല്പം മാത്രം ഓർക്കുക എന്നതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. അത് നമുക്കുണ്ടായിക്കൂടാ, മറിച്ച് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അത് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നോക്കൂ, സൂറത്തു അൽ മുനാഫിഖൂനിൽ മുനാഫിക്കുകളുടെ ധാരാളം സ്വഭാവങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുള്ള, അവരെ അള്ളാഹു ആക്ഷേപിച്ചിട്ടുള്ള അൽ മുനാഫിഖൂൻ എന്ന സൂറത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എന്തു പറഞ്ഞിട്ടാണ്? യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹീകും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. ഓ മുഅ്മിനുകളെ, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തെറ്റിച്ചു കളയരുത്. വമയഫഅൽ ദാലിക ഫഉലൈകഹുമുൽ ഖാസിറൂൻ, അങ്ങനെ ചെയ്താൽ, അങ്ങനെ ആർക്കാണോ പറ്റിയത് അവരാകുന്നു നഷ്ടക്കാർ. അത് സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞതിൽ നിന്ന് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ദിക്ര് ചെയ്യൽ എന്ന് മനസ്സിലാക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഖവാരിജുകളെ കുറിച്ച് അവർ മുനാഫിഖുകളാണോ എന്ന് ചോദിച്ചപ്പോൾ അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞിട്ടുണ്ടത്രേ, അല്ല, അവർ മുനാഫിഖുകളല്ല, അവർ ദിക്ര് ചെയ്യുന്നവരാണ്. ഇവർക്ക് ദിക്റുണ്ട്, അതുകൊണ്ട് അവർ മുനാഫിക്കുകളല്ല, മറിച്ച് അവരുടെ പിഴവ് വേറെയാണ്. അവരുടെ പിഴവ് വേറെ ഒരു മേഖലയിലാണ് അവർ പിഴച്ചിട്ടുള്ളത്. കടുത്ത പിഴവാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ ജാദ്ദത്തിൽ നിന്ന്, അതിലെ നേരായ പാതയിൽ നിന്ന് തെറ്റിപ്പോയ അങ്ങേയറ്റം മോശമായ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വരെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ്. പക്ഷേ നിഫാഖിന്റെ അടയാളം അത് അള്ളാഹുവിനെ ദിക്ര് ചെയ്യാതിരിക്കുക എന്നതാണ് എന്ന് നമുക്ക് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം മനുഷ്യരെ പിശാച് വഴിതെറ്റിക്കുന്നത് എല്ലാവരെയും ഒരുപോലെയല്ല. അള്ളാഹു ഏത് കൽപ്പന കൽപ്പിച്ചാലും പിശാചിന് അതിൽ രണ്ട് വഴിയുണ്ടാകും ആളുകളെ പഴപ്പിക്കാൻ എന്നാണ്. അള്ളാഹുവിന്റെ ഏത് കൽപ്പനയുടെ കാര്യത്തിൽ, ഒന്ന് ഗുലുവിന്റെ വഴി അഥവാ അതിരുവിടുക, രണ്ട് അലംഭാവം കാണിക്കുക, വീഴ്ച വരുത്തുക, ഈ രണ്ടു വഴിയിലും മനുഷ്യനെ പഴപ്പിക്കാൻ പിശാചു ശ്രമിക്കും. സലഫുകൾ പറഞ്ഞത് കാണാം, വലാ യുബാലി ബിഅയ്യിഹി മാ ളഫീർ, ഏത് കിട്ടിയാലും അവന് സന്തോഷമാണ്. ഒരു ഒരാൾക്ക് ദീനോട് താല്പര്യമാണ് പിശാചി കാണുന്നതെങ്കിൽ അവൻ അതിരുവിടുന്ന വഴിയിലേക്ക് കൊണ്ടുപോകാനാണ് പിശാചി കൂടുതൽ ശ്രമിക്കുക. അതല്ല അവന്റെ കാര്യത്തിൽ അവന് ശ്രദ്ധയില്ലായ്മയും അള്ളാഹു നിർബന്ധമാക്കിയതിനോട് ഒരു വീഴ്ച, അത് പാലിക്കാതിരിക്കുക, ഹറാമിലേക്ക് കുറി ചായ്വ് കാണുക, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാതിരിക്കാനുള്ള വഴിയിലേക്കാണ് അവനെ പിശാജ് കൊണ്ടുപോവുക. രണ്ടു രീതിയിലും മനുഷ്യനെ അള്ളാഹു പിശാജ് വഴിപഠിപ്പിക്കാൻ ശ്രമിക്കും. നോക്കൂ, നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നത്. ഒരുപാട് ഫവായിദ്, ഒരുപാട് ഗുണങ്ങൾ, പ്രയോജനങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ട്. ദിക്ർ ചെയ്യുന്നവരെ കുറിച്ചുള്ള, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവരെ കുറിച്ചുള്ള അവരുടെ ശ്രേഷ്ഠതകൾ എത്ര എത്രയാണ് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഅ്മിനുകളായ ആളുകൾ, ഇന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി എന്ന് തുടങ്ങി ധാരാളം മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളുടെ വിശേഷണങ്ങൾ പറയുന്ന ആയത്തിൽ സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വസ്സാകിരീന അല്ലാഹ കതീറൻ വസ്സാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത വഅജ്റൻ അളീമാ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത്, പാപമോചനം ഒരുക്കി വച്ചിരിക്കുന്നു, വഅജ്റൻ അളീമാ, വലിയ പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു. മുഅ്മിനുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടുമെല്ലാം അല്ലാഹുവിനെ ഓർക്കുന്നവരാണവർ, ഏതവസ്ഥയിലും അവർ അല്ലാഹുവിനെ ഓർക്കും എന്നാണ്. നോക്കൂ, സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ അലാ ജബലിൻ യുഖാലു ലഹു ജുംദാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും എല്ലാം ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ ജുംദാൻ എന്നു പേരുള്ള ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സീറു ഹാദാ ജുംദാൻ സബഖൽ മുഫരിദൂൻ. സീറു, പോകട്ടെ, യാത്ര തുടരൂ. ഹാദാ ജുംദാൻ, ഇതാ ജുംദാൻ പർവ്വതം. സബഖൽ മുഫരിദൂൻ, മുഫരിദുകൾ അവരെല്ലാവരെയും മുൻകടന്നു പോയിരിക്കുന്നു. മുഫരിദുകൾ എല്ലാവരെയും മുൻകടന്നു പോയിരിക്കുന്നു. ഖാലു വമനിൽ മുഫരിദൂന യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ അൽ മുഫരിദൂൻ? അവിടുന്ന് പറഞ്ഞു, അദ്ദാഖിറൂൻ അല്ലാഹ കതീറൻ വദ്ദാഖിറാത്ത്. ആരാണ് അൽ മുഫരിദൂൻ? അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും. മുഫരിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, വാക്കർത്ഥം എന്താണ്? ഒരാൾ തന്റെ കൂട്ടുകാരിൽ നിന്ന്, കൂടെയുള്ളവരിൽ നിന്ന് ഒറ്റക്കായിപ്പോയ ആൾ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ യാത്രയിൽ പലരും മുന്നിലെത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ഒരു വലിയ സംഘം പോകുമ്പോൾ അവസാനം പിന്നിലായി പോകും. പക്ഷെ യഥാർത്ഥത്തിൽ മുന്നിലായതാരാണ്? യഥാർത്ഥത്തിൽ മുന്നിലായവരാരാണ്? അള്ളാഹുവിനെ ധാരാളമായി ഓർത്തവർ. ഈ അർത്ഥത്തിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ എന്ന താബിഈ, അദ്ദേഹം ഖലീഫയായിരുന്നു, അദ്ദേഹം അറഫയുടെ രാത്രിയിൽ അവിടെ നിന്ന് പുറപ്പെട്ട് പോകാനായ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലൈസ സാബിഖുൽ യൗമ മൻ സബഖ ബഈറുഹ്, തന്റെ ഒട്ടകം മുന്നേ കടന്നുപോയവനല്ല ഇന്ന് യഥാർത്ഥത്തിൽ മുന്നിലെത്തിയവൻ, മറിച്ച് ഇന്നമസ്സാബിഖു മൻ ഹുഫിറല, ഇന്ന് ആർക്കാണോ പൊറുക്കപ്പെട്ടത്, പാപം പൊറുക്കപ്പെട്ടത്, അവനാണ് മുന്നിലെത്തിയത്. ഇതുപോലത്തെ ഒരു വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. വമനിൽ സബഖൽ മുഫരിദൂൻ, തങ്ങളുടെ കൂടെയുള്ള ആളുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടവർ അഥവാ അവരിൽ നിന്നെല്ലാം വിഭിന്നമായി ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവർ, സ്മരിക്കുന്നവർ, അവർ മുന്നിലെത്തിയിരിക്കുന്നു. ഖാലു വമനിൽ മുഫരിദൂൻ യാ റസൂലുള്ളാഹ്, ഖാല അദ്ദാഖിറൂൻ അല്ലാഹ കസീറൻ വദ്ദാഖിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവരാണ് മുന്നിലെത്തിയവർ, അവരാണ് മുന്നിലെത്തിയവർ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർ അവരാണ് മുന്നിലെത്തിയവർ. സഹോദരങ്ങളെ, ഏത് പ്രവർത്തനവും അത് ശ്രേഷ്ഠമായി തീരുന്നത് അള്ളാഹുവിനെ ആ പ്രവർത്തനത്തിൽ നമ്മൾ എത്ര അധികം ഓർക്കുന്നോ അതിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് ദിക്ർ അഫ്ദലുൽ അമാലായി മാറിയത്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമായി മാറിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഖൈരി അമാലിക്കും വഅർഫഇഹാ ഫീ ദറജാതികും വഅസ്കാഹാ ഇൻദ മലീകികും وخير لكم من انفاق الذهب والورق وخير لكم من ان تلقوا عدوكم فتضربوا عناقهم ويضربوا عناقكم. എന്താണ് ചോദ്യം നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കാൻ, അല ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളുടെ പദവികൾ അള്ളാഹുവിങ്കിൽ ഏറ്റവും ഉയർത്തുന്ന പ്രതിഫലം. വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ രാജാവായ ഉടമസ്ഥനായ അള്ളാഹുവിങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധി നൽകുന്ന പ്രവർത്തനം. വഖൈറിൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം. വഖൈറിൽ ലക്കും മിൻ തൽഖൌ അദുവക്കും, നിങ്ങളുടെ ശത്രുവിനെ യുദ്ധത്തിൽ മുഖാമുഖം കണ്ടുമുട്ടുകയും, ഫതദ്രിബു അനാഖഹും, നിങ്ങൾ അവരുടെ കഴുത്തു വെട്ടുകയും, വയദ്രിബു അനാഖക്കും, അവർ നിങ്ങളുടെ കഴുത്തു വെട്ടുകയും ചെയ്യുന്ന യുദ്ധത്തെക്കാൾ ശ്രേഷ്ഠകരമായ പ്രവർത്തനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നോക്കൂ എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. സഹാബത്ത് പറഞ്ഞു, എന്താണ് റസൂലെ? അവിടുന്ന് പറഞ്ഞു, ദിക്റുല്ലാഹി തആല, അള്ളാഹുവിനെ ഓർക്കലാണ്, അവനെ ദിക്ർ ചെയ്യലാണ്. ലഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹ്, എന്താണ് ഈ ശ്രേഷ്ഠത? എന്താണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത എന്ന് ചിന്തിച്ചു നോക്കൂ. ഏത് പ്രവർത്തനവും ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത് ആ പ്രവർത്തനത്തിൽ നാം അള്ളാഹുവിനെ എത്ര അധികം ഓർക്കുന്നു അതിനനുസരിച്ചാണ്. സഹൽബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അയ്യുൽ ജിഹാദി അഅലമു അജ്റൻ, അയ്യുൽ ജിഹാദി അഅലമു അജ്റൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, യുദ്ധങ്ങളിൽ, ഇസ്ലാമിക മാർഗത്തിലുള്ള യുദ്ധത്തിൽ ഏറ്റവും മഹത്തരമായ യുദ്ധമേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റാ, അവരിൽ ആരാണോ ഏറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കുന്നത് അവരുടെ ജിഹാദാണ്. ثم قال, പിന്നീട് ചോദിച്ചു, അയ്യു സായിമീന അഅലമു അജ്റ, അള്ളാഹുവിന്റെ റസൂലെ, ഏത് നോമ്പുകാർക്കാണ് ഏറ്റവും അധികം പ്രതിഫലമുള്ളത്? അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, ഏത് നോമ്പുകാരാണോ അള്ളാഹുവിനെ ഏറ്റവും അധികം ഓർക്കുന്നത് അവർക്കാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ثم ذكر لنا الصلاة والزكاة والحج والصدقه, സകാത്തിനെ കുറിച്ചും നിസ്കാരത്തെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും സദഖയെക്കുറിച്ചും എല്ലാം ഇദ്ദേഹം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാത്തിനും, കുല്ലൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ അക്സറുഹും ലില്ലാഹി ദിക്റാ, എല്ലാത്തിനും നബിയുടെ മറുപടി, അവരിൽ ആരാണോ ഏറ്റവും അധികം റബ്ബിനെ ഓർക്കുന്നത് അവരാണ്. ഫഖാല അബൂബക്കറിൻ, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഹബ ദാകിറൂന ബികുല്ലി ഖൈർ, ذهب الذاكرون بكل خير, അള്ളാഹുവിനെ ഓർക്കുന്നവർ, ദിക്റുകൾ ചൊല്ലുന്നവർ, അവരെല്ലാം നന്മയും കൊണ്ടുപോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ അതെ അങ്ങനെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനഹ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഏത് സന്ദർഭത്തിലും ഓർക്കുമായിരുന്നു. ഏത് സന്ദർഭത്തിലും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു. അല്ല, നീ ജനാബത്തായിരിക്കുമ്പോൾ പോലും ദിക്ർ ഹറാമല്ല, പരിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ല, പക്ഷേ ദിക്ർ, അള്ളാഹുവിനെ ഓർക്കുക എന്നത് സുബ്ഹാനല്ലാഹ്, അതിന് അത് മുടങ്ങുന്ന യാതൊരു സമയവുമില്ല. മോശമായ ടോയ്ലറ്റിൽ എത്തിയാൽ നീ നാവുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഗുഫറാനക് എന്ന് പറയുന്നതിന്റെ ഹിക്മത്തായി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത സമയമായിരുന്നല്ലോ അത് എന്നതാണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ വേറെ ഹിക്മത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാംബുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അദിയത്തുൽ ജിസ്മ് ഒഴിവായപ്പോൾ അദിയത്തുൽ ഇസ്മ് ഓർത്തു, ശരീരത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അത് നീങ്ങിയല്ലോ, ടോയ്ലറ്റിലേക്ക് പോയി പുറത്തു വരുമ്പോൾ ശരീരത്തിനൊരു ബുദ്ധിമുട്ട് നീങ്ങിയപ്പോൾ, ജിസ്മിന്റെ ഒരു അദിയത്ത് നീങ്ങിയപ്പോൾ ഇസ്മിന്റെ അദിയത്ത് ഓർത്തു, പാപത്തിന്റെ അതുകൊണ്ടുള്ള ശല്യമുണ്ടല്ലോ അത് ഓർത്തുകൊണ്ട് ഖുർആനക് അല്ലാഹുവെ നിന്റെ പാപമോചനം ഞാൻ തേടുന്നു എന്നർത്ഥമുള്ള മഹത്തായ ആ വാക്ക് ഖുർആനക് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നു എന്നാണ്. നോക്കൂ, അല്ലാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലും ഓർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദ അതാണ്. കാരണം ഒരാൾ ഏറ്റവും അധികം ആരെയാണോ സ്നേഹിക്കുന്നത്, ഒരാൾ ആരെയാണോ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, അയാളെ കുറിച്ച് അയാളുടെ മനസ്സിലെപ്പോഴും വരും. അയാൾ വേണ്ടാന്ന് വിചാരിച്ചാലും വരും, അയാളുടെ സംസാരത്തിനിടയിൽ കടന്നു വരും, വേണ്ടാന്ന് വിചാരിച്ചാലും വരും എന്നാണ്. അപ്പോൾ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവന്റെ റബ്ബിനെയാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഒരു മുഅ്മിൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് തന്റെ റബ്ബിനെയാണ്. അതുകൊണ്ടാണ് അവൻ റബ്ബിനെ ഏറ്റവും അധികം ഓർക്കുന്നത്, അവന്റെ മഹബത്തിന്റെ അടയാളമാണ്. അല്ലേ, പ്രയാസഘട്ടങ്ങളിൽ പോലും ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലിട്ട് കല്ലുകൾ ബിലാലിന്റെ നെഞ്ചത്തെടുത്തു വെച്ച് മുശ്രിക്കുകൾ ഉമയ്യത്തും കിങ്കരന്മാരും പീഡിപ്പിക്കുന്ന സമയത്ത് എന്തായിരുന്നു ബിലാലിന്റെ വാക്ക്? അഹദ് അഹദ് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് ബിലാൽ അത പറയുകയാണ്. ഈ ദിഖറിന്റെ ആളുകൾക്കുള്ള ശ്രേഷ്ഠത അതുപോലെ മറ്റൊരു ശ്രേഷ്ഠതയുമില്ല. കാരണം സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ അള്ളാഹുവിനോട് അനുസരണക്കേട് പ്രവർത്തിക്കുക, പാപം പ്രവർത്തിക്കുക എന്നതിൽ നിന്നുള്ള തടസ്സമാണ് അള്ളാഹുവിനെ ധിക്കർ ചെയ്യുക എന്നത്. ഒരാൾക്കും അള്ളാഹുവിനെ യഥാവിധി ഓർത്തുകൊണ്ട് അവനെ ധിക്കരിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനോടുള്ള ധിക്കറും അവനോടുള്ള മഅസിയത്തും ഒരിക്കലും ഒരുമിച്ചുണ്ടാവുകയില്ല. അള്ളാഹുവിനെ ഒരാൾ യഥാവിധി ഓർക്കുക, അത് ചെയ്തുകൊണ്ട് ഒരുവൻ അള്ളാഹുവിനെ ധിക്കരിക്കുക, രണ്ടൊരുമിച്ചൊരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പിശാചിന്റെ ഏറ്റവും വലിയ അവസരം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മറക്കുന്ന, അശ്രദ്ധയിലാകുന്ന, ഗഫ്ലത്തിലാകുന്ന സമയത്താണ്. വസ്വാസുൽ ഖന്നാസ്, അവനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, മിഷരിൽ വസ്വാസുൽ ഖന്നാസ്, ഖന്നാസിന്റെ വസ്വാസിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. എന്താണ് ഖന്നാസ് എന്ന് പറഞ്ഞാൽ? പിന്മാറിക്കളയുന്നവൻ എന്നാണ് അർത്ഥം. സഹാബത്ത് ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇദാ ദക്കറല്ലാഹ ഖനസ് വഇദാ ഗഫല വസ്വസ്. അള്ളാഹുവിനെ ഓർത്താൽ ഖനസ്, പിശാച് പിന്മാറിക്കളയും. അള്ളാഹുവിനെ കുറിച്ച് മറന്നുപോയാൽ വസ്വസ്, പിശാച് വസ്വാസ് ഉണ്ടാക്കും, അവൻ ദുർബോധനം ഉണ്ടാക്കും. വസ്വാസ് എന്നത് എന്താണ് യഥാർത്ഥത്തിൽ? നമുക്കെന്തോ ഒരു ചിന്ത മനസ്സിലുണ്ടാകും, പറഞ്ഞാളെ നമ്മൾ കണ്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടില്ല, എന്നാൽ ഒരു കാര്യം മനസ്സിൽ വന്നുകൂടിയിട്ടുണ്ടാവും. നേരെ മുന്നിൽ പിശാച് അവന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നിട്ട് ഇന്നത് ചെയ്യുന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുകയില്ല, മറിച്ച് അവൻ അങ്ങനെയാണ് വരിക. അല്ലേ, അവൻ ഒരു നസീഹത്ത് നൽകുന്ന ആളുടെ രൂപത്തിൽ വന്നേക്കും. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് എന്താണ്? അവൻ വഞ്ചനാത്മകമായാണ് അവരെ വഴിതെറ്റിച്ചത്. ഫവസ്വസ ലഹുമ ശൈത്താൻ, അവരോട് ഇബ്ലീസ് പറഞ്ഞു, ഇതാ ഈ മരത്തിൽ നിന്ന് തിന്നരുതെന്ന് റബ്ബിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ശാശ്വതരായി പോവും, അല്ലെങ്കിൽ മലക്കായി പോവും, അത് സംഭവിക്കാതിരിക്കാനാണ്. വഖാസമഹുമ അവരോട് ആണയിട്ടവൻ പറഞ്ഞു, ഇന്നി ലകുമ ലമിന നാസിഹീൻ, ഞങ്ങൾക്ക് നല്ലതിനുണ്ട് എന്ന് പറയുന്നത്, ഗുണകാംക്ഷിയാണ് ഞാൻ നിങ്ങളുടെ. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിര് പറയുക എന്നിട്ടത് ഗുണകാംക്ഷിയാണെന്ന് പറയുക, ഒരിക്കലുമല്ല. അതുപോലെ തിന്മക്ക് വേറെ പേരിടുക, അല്ലേ? അള്ളാഹു അടുക്കരുതെന്നും പറഞ്ഞ മരത്തിനവൻ പേരിട്ടത് എന്താ? ഷജറത്തുൽ ഖുൽദ്, ഒരു ശാശ്വതവാസത്തിന്റെ മരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. തിന്മക്ക് വേറെ പേരിട്ട് അതിനെ നന്നാക്കുക, അതിനെ തേച്ചു വെളുപ്പിക്കുക, ഇതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളാണ്. ഈ പിശാചിന്റെ വസ്വാസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കുക എന്നത്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ആർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒരാളാരാണ്? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, അള്ളാഹുവിനെ ഒറ്റയ്ക്കിരുന്ന് ഓർക്കുകയും എന്നിട്ട് കണ്ണുനീരൊഴുക്കുകയും ചെയ്ത ഒരാളാണ്. ഹൃദയങ്ങൾക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കുക റബ്ബിനെ ഓർത്താലാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മുഅ്മിനുകൾ അവരാരാണ്? അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ, അള്ളാഹു ഹിദായത്ത് നൽകുന്നവർ ആരാണ്? ഖുൽ ഇന്നല്ലാഹ يضل من يشاء ويهدي إليه من أناب الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب الله هداية نلقنا അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന മുഅ്മിനുകളുടെ സ്വഭാവം എന്താണ്? അവർ ഈമാൻ സ്വീകരിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് കൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ്? അലാ ബിദിക്റില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആ പ്രയോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അലാ ശ്രദ്ധ ക്ഷണിക്കാനുള്ള വാക്കാണത്. അതോടൊപ്പം ബിദിക്റില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്, യഥാർത്ഥത്തിൽ അറബി ഭാഷയിലെ ശൈലി അനുസരിച്ച് ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് ശാന്തി ലഭിക്കും എന്നാണ് പറയേണ്ടത്. പക്ഷെ പിന്നെ പറയേണ്ടത് ആദ്യം പറഞ്ഞാൽ ഹസറിന്റെ അർത്ഥം ലഭിക്കുമെന്നാണ്, അഥവാ മാത്രമെന്ന അർത്ഥം ലഭിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് തുമഅനീനത്ത് ശാന്തി ലഭിക്കുന്നത്. യഥാർത്ഥ ശാന്തി അള്ളാഹുവിനെ ദിക്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതല്ലാത്ത രൂപത്തിൽ ഏത് ശാന്തി സമാധാനം ആർക്ക് എന്തൊക്കെ കോപ്രായം കാണിച്ചിട്ടും യോഗ ചെയ്തിട്ടും ഒക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ടോ, അതൊന്നും ശാശ്വതമല്ല. അല്ലേ, മനസമാധാനത്തിന് വേണ്ടി ഒരുത്തൻ സിനിമ കാണുകയാണ്, കള്ളു കുടിക്കുകയാണ്, അവന്റെ രോഗത്തിന് മേൽ രോഗം കൂടി എന്നല്ലാതെ ഒരിക്കലും ശമനമല്ല. രോഗത്തിന്റെ ആധിക്യം കൊണ്ട് അവന് തോന്നുകയാണ് ശമനമാണ് കിട്ടിയത്. ലഹരിയിൽ മുങ്ങിയിട്ട് അവന് തോന്നുകയാണെന്ത് എനിക്ക് ശാന്തിയാണ് ലഭിച്ചതെന്ന്. കുടിച്ചിട്ട് കള്ളു കുടിച്ചപ്പോഴാണ് അവർ സമാധാനം തോന്നുന്നത്. സമാധാനമാണ് അവന് കിട്ടിയത്. ശിർക്കിലേക്ക് പോയപ്പോൾ, അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞപ്പോൾ അവന് തോന്നുകയാണ് അവന് സമാധാനമാണ് ലഭിച്ചത് എന്ന്. അല്ല, അവൻ പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടാണ്ടുപോയിരിക്കുകയാണ്. അവന്റെ കണ്ണുകളാകെ ഈ ലഹരിയിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അത് ആ കണ്ണുകൾക്ക് യഥാർത്ഥ കാഴ്ച ലഭിക്കുന്ന നാളിലാണ് പറ്റിയ നഷ്ടം അവന് തിരിച്ചറിയാൻ സാധിക്കുക. കണ്ണിന്റെ മൂടി നീങ്ങിയാൽ, അതിനെ മറ നീങ്ങിയാൽ, ലഹരിയിൽ നിന്ന് പുറത്തു കടന്നാൽ അപ്പോൾ ആണ് അവന് നഷ്ടം തിരിച്ചറിയാൻ സാധിക്കുക. അത് മരണത്തോടെയാണ് സംഭവിക്കുന്നതെങ്കിൽ വലയ്യാദു ബില്ലാ, അവന്റെ കാര്യം തുലഞ്ഞത് തന്നെ. പരലോകത്തെത്തിയാലാണ് അവനത് മനസ്സിലാകുന്നതെങ്കിൽ എത്ര വലിയ ദൗർഭാഗ്യമാണ്. ജീവിച്ചിരിക്കുക അത് മനസ്സിലാക്കാനും തിരുത്താനും അള്ളാഹു ആർക്കെങ്കിലും തൗഫീഖ് നൽകിയാൽ അവൻ വിജയിച്ചു. സഹോദരങ്ങളെ, ഇതിലല്ലാതെ യാതൊരു ശമനവുമില്ല. പല ആളുകളും മനസ്സമാധാനത്തിനും ജീവിത സൗഭാഗ്യത്തിനും ഒക്കെ പല പദ്ധതികളും പറഞ്ഞ ആളുകളെ വലിച്ചുകൊണ്ടുപോകും. അല്ലെ, എന്താണ്, അയാള് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. ജനങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തിട്ട് എല്ലാ വൃത്തികേടിലേക്കും കൊണ്ടുപോകും. എന്താ ഇവരുടെയൊക്കെ ക്ഷണം? സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമയുടെ പേര് പറ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ആ മിമ്പർ വെക്കറി വെള്ളിയാഴ്ച ഖുത്ബ പറയുന്ന ഖതീബാണത്രേ ജനങ്ങളോട് പ്രസംഗിക്കുന്നത്. സിനിമയുടെ പേര് അത് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് അതിന്റെ ഒക്കെ പിന്നിൽ എത്ര എത്ര ആളുകളാണ്. ജനങ്ങളുടെ നിലവാരം അതാണ്. ജനങ്ങളുടെ നിലവാരം, അവരുടെ വൈജ്ഞാനിക നിലവാരം അത്രയും തകർന്നുപോയിരിക്കുന്നു. അതുകൊണ്ടല്ല ഇങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെ ജനങ്ങൾ നടക്കുക. എന്താണ് അവരുടെയൊക്കെ പ്രസംഗത്തിലുള്ളത്? എന്ത് ഹൈറാണ് ഈ ആളുകൾ കാണുന്നത്? ഇന്ന് മറ്റേ ഏതോ ആളിങ്ങനെ പറഞ്ഞു, വിൻസ്റ്റൺ ചർച്ചിൽ അങ്ങനെ പറഞ്ഞു, മറ്റാൾ അങ്ങനെ പറഞ്ഞു, ആരെന്ത് പറഞ്ഞോട്ടെ? 5 പൈസയുടെ വിലയുണ്ടോ ഈ ആളുകളുടെ വർത്തമാനത്തിന്? അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും കൈയൊഴിച്ച് പിന്നെ ഏത് നന്മയാണ് നിനക്ക് നന്മ തരാൻ പോകുന്നത്, നിന്റെ ഹൃദയം നന്നാക്കാൻ പോകുന്നത്? സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ കലാം ഖുർആൻ ഒരുവന്റെ ഹൃദയം നന്നാക്കിയില്ലെങ്കിൽ വേറൊന്നും അവനെ നന്നാക്കാൻ പോകുന്നില്ല. അതൊക്കെ താൽക്കാലികമായ പുകമറകൾ മാത്രമാണ്. ഓ എത്ര നല്ല വാക്കാണ് അയാൾ പറഞ്ഞത്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത് എത്ര നല്ല വാക്കാണ്. ബർണാഡ് ഷാ പറഞ്ഞത് എത്ര നല്ല തത്വചിന്തയാണ്, ഭയങ്കരം വാക്കാണ്. കേൾക്കുമ്പോ അവന് എന്തോ ഹൃദയത്തിൽ എന്തോ സംഭവിച്ചതായി തോന്നും. അതൊക്കെ സഹോദരങ്ങൾ താൽക്കാലികം മാത്രമാണ്, കുമിളകൾ മാത്രമാണ്, അതിനൊന്നിനും നിലനിൽപ്പില്ല. എന്നാൽ അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ട് ഒരുവൻ നന്നായാൽ അതാണ് യഥാർത്ഥത്തിൽ നന്മ എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്ന നന്മയാണ്, പരലോകത്ത് പ്രയോജനപ്പെടുന്ന നന്മയാണ്. ഏറ്റവും വലിയ സമാധാനം നമ്മുടെ ഈ ദീനിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചാലാണ് ഉണ്ടാവുക. ഇഖ്ലാസ് നോക്കൂ, അതുകൊണ്ടുള്ള സമാധാനം വേറെന്തുകൊണ്ടാണ് ഉണ്ടാവുക? വേറെ എന്തെങ്കിലും ഒരു കാര്യം, ഈ ആളുകൾ ഇങ്ങനെയുള്ള ദുനിയാവ് പറഞ്ഞ് സിനിമ കാണാൻ പറഞ്ഞിട്ടും അതുപോലെ ഇങ്ങനെ അള്ളാഹുവിനെങ്കിൽ യാതൊരു വിലയുമില്ലാത്ത ഏതെങ്കിലും പുസ്തകം വായിക്കാൻ പറഞ്ഞിട്ടും മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുമൊക്കെ ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളെ മുഴുവൻ ഇത് ഇസ്ലാം ഇതാ വെല്ലുവിളിക്കുന്നു. ഇഖ്ലാസിനോളം പോകുന്ന മനുഷ്യന് സമാധാനം ലഭിക്കാൻ പോകുന്ന വേറൊരു ആശയങ്ങൾ കൊണ്ടുവരാം. എന്താണ് ഇഖ്ലാസ്? അള്ളാഹുവിനു വേണ്ടി നീ പ്രവർത്തിക്കുക. മറ്റാരെയും സുഖിപ്പിക്കുകയോ അവരുടെ കൈയ്യടിനേടലോ ഒന്നും നിന്റെ ഉദ്ദേശമല്ല. റബ്ബിനു വേണ്ടിയാണ് നീ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിനേക്കാൾ സമാധാനം മറ്റെന്തുണ്ട്? കാരണം അങ്ങനെയാണ് നീ ചെയ്തതെങ്കിൽ നിന്റെ ഒരു പ്രവർത്തനം പാഴായി പോവുകയില്ല. പണ്ഡിതന്മാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, ഇവിടെ പലവട്ടം സൂചിപ്പിച്ചതാണ്. ഒരാൾ തന്റെ മക്കളെ വളർത്തുന്നു, അവർക്ക് ദീൻ പഠിപ്പിക്കുന്നു, അവർക്കുള്ള സമ്പാദ്യത്തിനു വേണ്ടി, അവർക്കുള്ള ഉപജീവനത്തിനു വേണ്ടി ആൾ ജോലിയെടുക്കുന്നു, കച്ചവടം ചെയ്യുന്നു, അവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നു. അയാൾ അതുകൊണ്ട് നിയത്താക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. ചിന്തിച്ചു നോക്കൂ, സങ്കല്പിച്ചു നോക്കൂ, നാളെ അയാളുടെ മക്കൾ അയാൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും വലയ്യാതുമില്ല, അയാൾക്ക് ഉപകാരപ്പെട്ടില്ല, അയാളെ ധിക്കരിക്കുന്ന ആളുകളായി മോശക്കാരായി മാറിപ്പോയാലും ശരി, അയാൾക്ക് ആശ്വസിക്കാം. കാരണം ഞാൻ റബ്ബിനു വേണ്ടിയാണ് ചെയ്തത്, ഞാൻ അള്ളാഹുവിനു വേണ്ടിയാണ് അവർക്ക് ചെയ്തു കൊടുത്തത്, അള്ളാഹുവെങ്കിൽ എന്റെ പ്രതിഫലം പാഴായി പോവുകയില്ല. റബ്ബിനു വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനവും പാഴായി പോവുകയില്ല. അള്ളാഹു മറക്കുകയില്ല, അള്ളാഹുവിന് തെറ്റിപ്പോവുകയില്ല. നമ്മൾ മറന്നിട്ടുണ്ടാകാം നമ്മുടെ പ്രവർത്തനങ്ങൾ, പക്ഷെ അള്ളാഹു മറക്കുകയില്ല. ഇതുപോലെ സമാധാനം ലഭിക്കുന്ന വേറെ ഏത് വിശ്വാസമുണ്ട്? ഏത് ആശയമുണ്ട്? അള്ളാഹുവിനു വേണ്ടി നീ പ്രവർത്തിക്കുക. ഈ കാര്യം, ഈ ഉദാഹരണങ്ങൾ എല്ലാത്തിലും എടുത്തോളൂ. ഏത് കാര്യത്തിലും, ഓരോ വാക്കിലും പ്രവർത്തിയിലും, നിന്റെ ഹറക്കാത്തിലും സക്കനാത്തിലും നീ മിണ്ടാതിരിക്കുന്നെങ്കിൽ റബ്ബിനു വേണ്ടി, നീ സംസാരിക്കുന്നെങ്കിൽ റബ്ബിനു വേണ്ടി, അങ്ങനെ ജീവിച്ചാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം മറ്റെന്തുണ്ട് അല്ലേ? വലിയ സൗഭാഗ്യവും ജീവിതത്തിലെ പണവും പ്രശസ്തിയും സൗകര്യങ്ങളും, അതുപോലെ ഈ ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധകരും ഒക്കെ ഉള്ള ആളുകളാണ് സിനിമാ താരങ്ങൾ അല്ലെ? ആ ഒരു സമൂഹത്തിൽ ജീവിതം അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്തവരുടെ കണക്കെത്രയാണ്? സൗന്ദര്യത്തിന് കുറവുണ്ടായിട്ടാണോ? പണത്തിന് കുറവുണ്ടായിട്ടാണോ? അല്ല. ഇതിനിടെ ആത്മഹത്യ ചെയ്ത ഒരു സിനിമാ താരത്തെ കുറിച്ച് പറയുന്നത് ഒറ്റൊരാളാണ്, യുവാവാണ്, വിവാഹം കൊണ്ട് കഴിച്ചിട്ടില്ല. എന്നിട്ട് അയാളുടെ ഫ്ളാറ്റിൽ തന്നെ മൂന്നോ നാലോ ജോലിക്കാരെന്നുണ്ടെന്നാൽ അവനെന്താണ് പണി? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ആള് കെട്ടിത്തൂങ്ങി ചത്തു. എന്താണ് സഹോദരൻ, എവിടെയാണ് ഇവരുടെ സമാധാനം? എന്തിനാണ് ഇവർക്ക് സമാധാനം ലഭിക്കുക? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടവൻ എന്ത് സമാധാനം? അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ജീവിക്കുന്നവൻ എന്ത് സമാധാനം? കരവന് നഷ്ടമുണ്ടായാൽ അവൻ എന്തു വെച്ചാണ് സമാധാനിക്കുക? അല്ലേ, അഭിനയിച്ചൊരു സിനിമ പൊളിഞ്ഞുപോയി, മാർക്കറ്റിൽ വിജയിച്ചില്ല, എന്തു പറഞ്ഞിട്ടാണ് ഇപ്പൊ അവൻ ആളുകൾ സമാധാനിപ്പിക്കും? സാറ് നീ പേടിക്ക, നീ അള്ളാഹുക്ക് വേണ്ടി ചെയ്തല്ലേ, പേടിക്കണ്ടില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും സമാധാനിപ്പിക്കുവോ? അങ്ങനെ സമാധാനിക്കാൻ വേണ്ടി കഴിയോ? ഇല്ലല്ലോ. ഇത് നോക്കിയിട്ട് ബേജാറാവുകയാണ്, ഇത് നോക്കി ആകെ തകർന്നു പോവുകയാണ്. കാരണം മുകളിലേക്ക് പോയ ഗ്രാഫ് താഴോട്ട് പോവുക എന്നത് എങ്ങനെ അവർക്ക് സഹിക്കാൻ സാധിക്കും? ഇതല്ലാതെ വേറെ ജീവിതമുണ്ടോ? അല്ലേ, എന്റെ ആരാധകർ എന്നെ സ്നേഹിച്ചവർ അതാ വേറൊരു സിനിമാടിന്റെ പിന്നാലെ പോകുന്നു, അവന്റെ ജീവിതമാകെ തകർന്നില്ലേ? പിന്നെന്താണ് അവൻ സമാധാനിക്കാനുള്ളത്? നോക്കൂ, കാരണം ജീവിതമാകെ ഈ കാട്ടിക്കൂട്ടലുകൾ അല്ലേ. ചായ കുടിക്കുകയാണെങ്കിൽ അതും ഒരാൾ ഫോട്ടോ എടുക്കണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടേ കുടിക്കുള്ളൂ, നാട്ടുകാർ കാണാൻ പോന്നാണ്. എവിടെയാണ് അഭിനയമില്ലാത്ത ജീവിതം? എവിടെയാണ്? നോക്കൂ, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രശസ്തരായ ഇവർ മാത്രമല്ല, പല അവതാരകർ ചാനൽ ഷോകൾ അവതരിപ്പിക്കുന്ന ആൾ, ഇവർ ഒരൊക്കെ ഉദ്ദേശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഇവർക്ക് അവരുടെ ഉദ്ദേശം? ഉദ്ദേശം എന്തായിരിക്കും? ആളുകൾക്കിടയിൽ എന്റെ പരിപാടി ഉഷാറായിട്ടുണ്ടെന്ന് ആളുകൾ പറയണം, അതല്ലാതെ മറ്റെന്താണ് ഉദ്ദേശം? ആളുകൾ എന്റെ സംസാരം നന്നായിട്ടുണ്ട്, ശരി, ഇന്ന് ആളുകളൊക്കെ സമയം ചെലവഴിക്കുന്ന ഈ രൂപത്തിലുള്ള സംവാദങ്ങൾ, ചർച്ചകൾ, നാലാളെ വിളിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ചോദ്യം ചോദിക്കുക, ഏതിനാണ് അവന്റെ വിജയം? പരിപാടി അവതരിപ്പിക്കുന്നവന്റെ വിജയം ഏതാണ്? വന്നവനെ ഏറ്റവും കൂടുതൽ ഉത്തരം മുട്ടിച്ചാൽ അവൻ വിജയിച്ചു എന്നാണ്. അല്ല, തിരിച്ച് നല്ല കുറിക്കുള്ളത് മറുപടി വന്നാൽ വന്നവൻ വിജയിച്ചു എന്നാണ്. രണ്ടു കൂട്ടരുടെ ഉദ്ദേശം എന്താണ്? ആളുകൾ ഇത് കേൾക്കുമ്പോൾ ഞാനായിരിക്കണം വിജയി, ഞാനായിരിക്കണം നന്നായി സംസാരിച്ചവൻ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണോ? സഹോദരങ്ങൾ, അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. കാരണം ആളുകളെ തൃപ്തിപ്പെടുത്താൻ നിന്നാൽ നമ്മൾ തളർന്നു പോവും, നമ്മൾ ക്ഷീണിച്ചു പോവും, നമുക്കതിന് സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നീ ജീവിച്ചു നോക്കൂ, അത് എളുപ്പമാണ്. അള്ളാഹുവിന്റെ തൃപ്തി ഏതിലാണെന്ന് റബ്ബ് നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിനക്കത് അന്വേഷിച്ചു ഉഴലേണ്ട ആവശ്യമില്ല. ഷിർക്കിന്റെ മുശ്രിക്കുകളായ ആളുകളുടെ, അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ച ആളുകൾക്ക് ഇതറിയില്ല. എങ്ങനെയാണ് അയാളെ തൃപ്തിപ്പെടുത്തുക? ഇന്ന ദൈവത്തെ തൃപ്തിപ്പെടുത്തുക, അപ്പൊ ജ്യോത്സ്യം വരും. എന്നിട്ട് കണക്ക് നോക്കിയിട്ട് പറയും, ഇന്ന ദേവി, ഇന്ന ദേവൻ, ഇന്ന കാവിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിന്നോട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലെ നിന്നെ കോപിച്ചിട്ടുണ്ട്, ഓബിക്ക് ഇയാളെന്താ തെറ്റിയത്? അതിനുത്തരമില്ല, കോപിച്ചിട്ടുണ്ട്, അതാണ് സംഗതി. ഇനി ആ കോപം മാറ്റാനുള്ള പ്രതിവിധി നടപ്പിലാക്കണം. അത് വന്ന ആൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരിക്കും. ഇയാൾക്ക് കുറെ ചെലവുണ്ടാവും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ ചെയ്യും. ഇതാണ് നോക്കൂ, അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞ ആളുകളുടെ സ്ഥിതി ഇതാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവന്റെ ഷറഈബിൻ പറ്റിയ ഒരാൾക്ക് ഒരിക്കലും ഇതുപോലുള്ള ഗതികേടില്ല. ഒരാൾക്കും വന്നിട്ട് അള്ളാഹ് നിന്നോട് കോപിച്ചിരിക്കുന്നു, അതിന് നീ ഇന്ന 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 പ്രതിക്രിയ നടത്തണം എന്ന് പറയാൻ സാധിക്കുമോ? അള്ളാഹുവിന്റെ കോപം ഏതിനാണ് റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്? അള്ളാഹുവിന്റെ തൃപ്തി ഏതിനാണ് റബ്ബ് നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? അതാകട്ടെ, നിനക്ക് സൗഭാഗ്യം നൽകുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ തൃപ്തി. നിന്നെ തന്നെ ഈ ലോകത്ത് തന്നെ നിന്നെ ദൗർഭാഗ്യത്തിലാക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ കോപം ലഭിക്കുന്ന കാര്യങ്ങൾ. അത് വ്യക്തമാണ്. നിനക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോയോ, തൗബ ചെയ്യാം, 5 വയസ്സിന്റെ ചെലവില്ല. നീ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. നിനക്ക് വല്ലവരുമായി സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ വല്ലവരെയും ഉപദ്രവിച്ചതോ മറ്റോ ഉണ്ടോ, ശരി, അവരുമായി നീ അത് തീർക്കുക, അവരെ പൊരുത്തപ്പെടിക്കുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇതേ പണിയുള്ളൂ, വേറൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ നോക്കൂ, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അവനെ ദിക്ര് ചെയ്യുക എന്നത് ഏറ്റവും നമുക്ക് സ്വസ്ഥത തരുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ നന്മയായി ഇസ്ലാമിക വിശ്വാസം മാത്രം മതി. സഹോദരങ്ങൾ, ഇസ്ലാമിന്റെ നന്മകൾ, മഹാസുനുൽ ഇസ്ലാം, അതൊരു വിഷയമാണ്, നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. എണ്ണിത്തീരാത്ത, പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത നന്മകളാണ് ഈ ദീനിലുള്ളത്. അതിൽ ഈ ദീനിന്റെ വിശ്വാസ കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അത് തന്നെ ധാരാളമാണ്. ഇതിലെ അമലുകൾ, ഈ ദീനിൽ പഠിപ്പിക്കപ്പെട്ട മഹത്തായ കർമ്മങ്ങൾ, അതുപോലെ ഇതിൽ പഠിപ്പിക്കപ്പെട്ട നന്മകൾ, നീതിപൂർവകമായ നിയമങ്ങൾ, ഇതെല്ലാം ഒഴിച്ചു നിർത്തി ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങൾ മാത്രം, അതുമാത്രം നീ ചിന്തിച്ചാൽ തന്നെ നിനക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന, നന്മ നിറഞ്ഞ വിശ്വാസകാര്യങ്ങളാണ് ഇതിലുള്ളത്. അള്ളാഹുവിലുള്ള വിശ്വാസം, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം, അവന്റെ കിതാബുകളിൽ, അവന്റെ റസൂലുകളിൽ, അന്ത്യനാളിൽ അള്ളാഹുവിന്റെ വിധിയിൽ, ഇതിലെല്ലാമുള്ള വിശ്വാസം, ഇതിനേക്കാൾ നന്മ നിറഞ്ഞ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധ്യമല്ല. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ സമാധാനം നമുക്ക് ലഭിക്കുക. ദിക്റിന്റെ ഫവാഇദ്, അതിന്റെ ഗുണഗണങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽവാബിലു സയ്യിബ് എന്ന ഗ്രന്ഥം, അൽവാബിലു സയ്യിബ്, ദിക്റുകളെ കുറിച്ചുള്ള മഹത്തരമായ ഗ്രന്ഥമാണ്. അതിൽ ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നു, 100 ഫായിദ എണ്ണി പറയാൻ സാധിക്കും എന്തിന് അള്ളാഹുവിനെ ദിക്റ് ചെയ്യുന്നത്. അതിൽ ധാരാളം അദ്ദേഹം ആ കിതാബിൽ എണ്ണി പറയുകയുണ്ടായി. അതിൽ ചിലത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചു. അതല്ലാത്ത വേറെയും ചിലതുണ്ട്. മനസ്സിന് മാത്രമല്ല ശരീരത്തിന്റെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും സഹായിക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ ദിക്റ് ചെയ്യുക എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു ജോലിക്കാരനെ ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. تسبحين الله عند منامك 33 وتحمدين الله عند منامك 33 وتكبرين الله عند منامك 34 നിറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്ന് പറയുക. എന്തിനാണ് ചോദിച്ചത് ചെന്നത്? ജോലി ചെയ്യാൻ കഴിയാതെ ഒരു സേവകനെ ചോദിച്ചിട്ട് ചെന്നത്. പഠിപ്പിച്ചു വിട്ടത് ഇതാണ്. ഫാത്തിമയും അലിയും അത് ശീലമാക്കി. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫമാ തറക്തുഹ ബഅദു. ഫാത്തിമയുടെ ഭർത്താവ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ, അലി പറയുകയാണ്, ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ചിട്ടില്ല. ഒരാൾ ചോദിച്ചു, വലാ ലൈലത്ത സിഫീൻ, സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയോ? സിഫീൻ യുദ്ധം എന്നത് അപ്പുറത്തും മുസ്ലിമീങ്ങളാണ് ഉണ്ടായിരുന്നത്. മുസ്ലിമീങ്ങൾ തമ്മിൽ തന്നെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു യുദ്ധമാണത്. അലി റളിയല്ലാഹു അൻഹുവിന് ഏറെ പ്രയാസമുണ്ടായിരുന്നു അതിൽ. അന്ന് രാത്രിയോ? അന്നുങ്ങൾ ചിലപ്പോൾ വിട്ടിരിക്കാൻ സാധ്യതയുണ്ടല്ലോ. അലി പറഞ്ഞു, വലാലയിലത്തെ സുഫീൻ, സുഫീനിന്റെ രാത്രിയും ഞാനത് വിട്ടിട്ടില്ല. അങ്ങനെ അവർ ആ വസീയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം സൂക്ഷിച്ചു. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഈ ശാരീരികമായ പിറ്റേന്ന് രാവിലെ ഉള്ള ഉന്മേഷത്തിന് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ രാത്രി ഈ ദിക്റുകൾ കൊണ്ട് ഓർക്കുക എന്നത് അതിന് കാരണമാകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹത്തിന്റെ ഉസ്താദായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ കുറിച്ച് പറയുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെ ഇത്രയും ഉന്മേഷവാനായ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ധാരാളമായി ദിക്ർ ചൊല്ലുമായിരുന്നു. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ, അത് നമുക്ക്, അത് മാത്രമല്ല പ്രത്യേകിച്ച് ആ ദിക്ർ, ഇതെല്ലാം നമുക്ക് ധാരാളം ശരീരത്തിന് തന്നെ ഉന്മേഷം നൽകുന്ന ദിക്റുകളിൽ ഒന്നാണ് അധികാർ. അതിനു പറയപ്പെട്ട എല്ലാ ശ്രേഷ്ഠതകളും സഹോദരങ്ങളെ നമുക്ക് ലഭിക്കാൻ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നാവും ഹൃദയവും ദിക്ർ ചൊല്ലുമ്പോൾ ഒരുമിച്ചുണ്ടാവുക. വെറും നാവുകൊണ്ട് യാന്ത്രികമായി ചൊല്ലുന്നതാകരുത്, ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് നാവുകൊണ്ട് ചൊല്ലുക. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളും ദുആകളും ആയിരിക്കുക. മൂന്ന്, ആ ദിക്റിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക. ഇത് ദിക്റിന്റെ ദുആയിന്റെ ശ്രേഷ്ഠതകൾ നമുക്ക് ലഭിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പ്രത്യേകം പറഞ്ഞതാണ്. ഒന്ന്, പറയുമ്പോൾ ശ്രദ്ധയോടെ പറയുക. രണ്ട്, തെളിവുള്ളതായിരിക്കുക. ഇല്ലാത്ത ദിക്റും ഇല്ലാത്ത ദുആകളും ധാരാളമുണ്ട്. ദിക്റിന്റെ ശ്രേഷ്ഠതയല്ല അതുകൊണ്ട് ലഭിക്കുക, കുറ്റമാണ് ലഭിക്കുക. എന്ന് മാത്രമല്ല, ഉള്ള ദിക്റുകളും ദുആകളും തന്നെ അതിൻ്റെതല്ലാത്ത നേരത്ത് ഇന്ന പ്രത്യേകത സങ്കല്പിച്ചു പറഞ്ഞാൽ അത് ബിദഅത്തായി തീരും. അതിൽ പറഞ്ഞ സന്ദർഭം പറഞ്ഞത് ആ സന്ദർഭത്തിലേ ചൊല്ലാൻ പറ്റൂ, എണ്ണം പറഞ്ഞത് ആ എണ്ണത്തിലേ ചൊല്ലാൻ പറ്റുള്ളൂ. അതേസമയം എണ്ണമോ സന്ദർഭമോ പറയാത്ത ദിക്റുകളുണ്ട്, മുത്തലക്കായി പറഞ്ഞത്, നിരുപാധികം പറഞ്ഞത്, അതങ്ങനെ ചൊല്ലാം. ഇപ്പൊ നോക്കൂ, ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എത്രയും ചൊല്ലാം, ഏത് സമയത്തും ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എത്ര സമയം എത്ര തവണ വേണമെങ്കിലും ഏത് നേരത്തും ചൊല്ലാം. അതുപോലെ ഇസ്തിഗ്ഫാറിന്റെ ദുആ, പാപമോചന പ്രാർത്ഥന എത്രയും അള്ളാഹുവിനോട് തേടാം. അതല്ലാതെ ഇന്ന സമയത്ത് ഇന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്ര എന്ന് പറഞ്ഞത് അതേ പറയാൻ പാടും. അതുപോലെ ഇന്ന ദിക്റിന് പറയപ്പെടാത്തൊരു ശ്രേഷ്ഠത നമ്മളായി പറയാൻ പാടില്ല. ഇപ്പോ ചില പുസ്തകങ്ങളിലൊക്കെ കാണാം, ഇന്നൊരു വസ്തു കാണാതായാൽ ഇന്ന സൂറത്ത് ഇത്ര തവണ ഓതുക, 333 തവണ ഓതുക, 6666 തവണ ചൊല്ലുക, ഇങ്ങനെയൊക്കെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തു കാണാതായാൽ ദിക്റ് ചൊല്ലുക എന്ന് പഠിപ്പിച്ചിട്ടില്ല. നോക്കൂ, ഈ പറയപ്പെട്ട ആളുകൾ ഇങ്ങനത്തെ ദുആകൾ പലതും അവരുടെ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ശരി, ദുനിയാവിലെ നന്മകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആവുണ്ട്. പക്ഷെ അതല്ലാത്തത് മോശമായ രൂപത്തിൽ പറയുക. എന്തിന് മലയാളത്തിൽ ഒരാളെ ദ്രോഹിക്കാനുള്ള ദിക്ർ വരെ പുസ്തകമാക്കി ആളുകൾ ഇറക്കിയിട്ടുണ്ട്. സിഹർ വരെ ദിക്റുകൾ എന്ന രൂപത്തിൽ പലരും പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. ലഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ഒരിക്കലും സഹോദരങ്ങൾ അതുപോലുള്ള തിന്മകളിൽ പെട്ടുപോകാൻ നമുക്ക് പാടില്ല. നോക്കൂ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുള്ള ഏറ്റവും മുന്തിയ സമയമാണ് 5 നേരത്തെ നിസ്കാരം. എന്തിനാണ് അള്ളാഹു ഇത് നിർബന്ധമാക്കിയത്? വഖിമസ് സലാത ലിദിക്രി, എന്റെ ദിക്റിനു വേണ്ടി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നീ നിസ്കാരം നിലനിർത്തുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബിയോട് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതുകൊണ്ട് അതിൽ അള്ളാഹുവിനെ മറന്നുപോകരുത്. നിസ്കാരത്തിന്റെ റൂഹ്, നിസ്കാരത്തിന്റെ ആത്മാവ് എന്താണ്? ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. അതില്ലെങ്കിൽ നിസ്കാരം ആത്മാവില്ലാത്ത വെറും ശരീരം മാത്രമായി തീരും, ജീവനില്ലാത്ത നിസ്കാരമായി തീരും. നോക്കൂ, ഈ 5 നേരത്തെ നിസ്കാരത്തിന് പുറമെ അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അതുപോലെ നോക്കൂ, ഈ നിസ്കാരങ്ങൾ തമ്മിൽ കൂടുതൽ ദൈർഘ്യം അധികമുള്ള ചില സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഇശ കഴിഞ്ഞാൽ ഫജ്ർ സുബ്ഹ് നിസ്കാരം വരെ ഒരു വലിയ ഇടവേളയുണ്ട്. പിന്നെ വലിയ ഇടവേള ഏത് സമയത്താണ്? ഫജ്ർ തൊട്ട് ളുഹ്ർ വരെ വലിയ ഇടവേളയാണ്. ഈ രണ്ട് സമയത്തും നോക്കൂ, അള്ളാഹു ഏറെ ശ്രേഷ്ഠമായ രണ്ട് നിസ്കാരങ്ങൾ നിശ്ചയിച്ചത്, അല്ലെ? രാത്രി നിസ്കാരം സലാത്തുൽ ലൈൽ, അതുപോലെ സുബ്ഹിനും ളുഹ്റിനും ഇടയിൽ സലാത്തു ദുഹ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു. അതുപോലെ ഫർദായ നിസ്കാരത്തിന് ശേഷം ഒരു നിസ്കാരമില്ലാത്ത രണ്ട് നിസ്കാരങ്ങളാണ് സുബ്ഹും അസറും, അല്ലെ? അതിനുശേഷം സുന്നത്തില്ല. ആ രണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം ധാരാളം ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആ സമയം ദിക്റുകൾക്ക് ഏറെ ശ്രേഷ്ഠതയുണ്ട്. രാവിലെയും വൈകുന്നേരവും, രാവു മാറി പകൽ വരുന്ന, പകൽ മാറി രാത്രി വരാൻ പോകുന്ന, അങ്ങനെയുള്ള ഒരു പ്രത്യേക സമയമാണത്. അള്ളാഹുവിന്റെ മലായിക്ക രാത്രിയുടെയും പകലിന്റെയും മലായിക്ക ഒരുമിച്ച് ചേരുന്ന രണ്ട് നിസ്കാരങ്ങളാണ് സുബ്ഹും അസുറും. അതിനുശേഷം ധാരാളം ദിക്റുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. പിന്നെ ജീവിതത്തിന്റെ നാനാഘട്ടങ്ങളിൽ, ഒരുപാട് ഘട്ടങ്ങളിൽ, എന്തെല്ലാം ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ നമ്മെ പഠിപ്പിച്ചു. അല്ലെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, രാത്രി ഉറക്കി ചെട്ടിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഅലാ കുല്ലി ശൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, എന്നിട്ട് പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എന്നിട്ട് എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. രാവിലെ എഴുന്നേറ്റാൽ ദിക്റുണ്ട്, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ദിക്റുണ്ട്, പുറത്തു വന്നാൽ ദിക്റുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിനെ സ്മരിക്കും, ബിസ്മില്ലാ പറയും, കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഹംദു പറയും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, മസ്ജിദിലേക്ക് കയറുമ്പോൾ, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, കോഴി കൂവുന്നത് കേട്ടാൽ, അല്ലെ, അള്ളാഹുവിന്റെ ഫദ്ൽ നിന്ന് നമ്മൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ പട്ടി കുറയ്ക്കുന്നത് കേട്ടാൽ പിശാചിൽ നിന്ന് രക്ഷതോടുന്നു. മേഘം, കർമേഘം കണ്ടാൽ, മഴ പെയ്യുമ്പോൾ, മഴ പെയ്ത് കഴിഞ്ഞാൽ, കാറ്റടിക്കുമ്പോൾ, എന്തെല്ലാം എന്തെല്ലാം സന്ദർഭങ്ങളിൽ, അല്ല, പ്രയാസങ്ങൾ വന്നാൽ, ദുഃഖങ്ങൾ വന്നാൽ, ആ സമയത്ത് പറയേണ്ട ദുആകളില്ലേ? അബദ്ധം സംഭവിച്ചു പോയാൽ, തെറ്റിപ്പോയാൽ ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കണ്ടേ? ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട്. ഒരു വേദന വന്നാൽ അത് മാറാൻ അള്ളാഹുവിനെ ഓർക്കണ്ടേ? എന്തെല്ലാം ജീവിതത്തിലെ സന്ദർഭങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നാവ് അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് പച്ചപിടിച്ചതാകാൻ പോന്ന ധാരാളം ദിക്റുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനു പുറമെ ഇങ്ങനെ സന്ദർഭമോ പ്രത്യേക സമയമോ എണ്ണമോ ഇല്ലാതെ എത്രയും ചൊല്ലാവുന്ന ധാരാളം ദിക്റുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ധാരാളമായി സ്മരിക്കുന്ന, അദ്ദാഖിരീൻ വദ്ദാഖിരീൻ അല്ലാഹ കസീറ വദ്ദാഖിറാത് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചവരിൽ അവൻ അവന്റെ മഹത്തായ ഫദ്ലു കൊണ്ട് എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. വല്ലാഹു തആല അഅലം. സല്ലല്ലാഹു വസല്ലമ വബാരക അലാ അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.